You're with SBS Radio.
ലോകമെങ്ങും ഇന്ത്യയുടെ അഭിമാനമായി ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന അറിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആയുർവേദം. വിവിധ തരത്തിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ ആയുർവേദത്തിനുള്ളിൽ തന്നെയുണ്ട്. അതിൽ ഒരുപക്ഷെ ജനങ്ങൾക്ക് ഏറ്റവും അധികം തെറ്റിദ്ധാരണകളുള്ള ഒരു മേഖലയാണ് മർമ്മ ചികിത്സ. ഇന്ന് മർമ്മ ചികിത്സയെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. മർമ്മ ചികിത്സാ രംഗത്തെ ഒരു വിദഗ്ധയാണ് എനിക്കൊപ്പം ഇന്ന് സ്റ്റുഡിയോയിലുള്ളത്. സിഡ്നിയിലെ നേച്ചർ കെയർ ആയുർവേദ കേന്ദ്രത്തിൽ ആയുർവേദ ഡോക്ടറും മർമ്മ ചികിത്സാ വിദഗ്ധയുമായ ഡോക്ടർ നിഖില വേണുഗോപാൽ. സ്വാഗതം ഡോക്ടർ നിഖില വേണുഗോപാൽ.
നമസ്കാരം.
എന്തായാലും മർമ്മ ചികിത്സയുടെ വിശദാംശങ്ങളിലേക്കെല്ലാം പോകാം. അതിനു മുമ്പ് എനിക്കൊന്ന് നമുക്ക് തുടങ്ങാവുന്ന ഒരു പ്രാഥമികമായൊരു സംശയമുണ്ട്. ഈ കേരളത്തിലൊക്കെ നമ്മൾ ഒരുപാട് മർമാണിമാരെയും മർമ്മ ചികിത്സാ കേന്ദ്രങ്ങളെയൊക്കെ കാണാറുണ്ട്. പലപ്പോഴും ഒരു കൃത്യമായ ഒരു യോഗ്യതകളോ ഒന്നുമില്ലാത്ത തട്ടിപ്പ് കേന്ദ്രങ്ങൾ ഒരുപാടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഓസ്ട്രേലിയയിൽ വരുമ്പോൾ എത്രത്തോളം അംഗീകരിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന മർമാണിമാരിൽ നിന്ന് എന്ത് വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്?
ഇവിടെ മർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മർമ്മശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും നമ്മളത് എടുക്കുമ്പോൾ നമ്മുടെ ദക്ഷിണ ഭാരതത്തിൽ നിന്ന് വന്നൊരു ശാസ്ത്രമാണ് മർമ്മശാസ്ത്രം. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് കറക്റ്റായിട്ട് ഇവിടെ ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡിന് വേണ്ട ട്രീറ്റ്മെൻറ്റുകളാണ്. കാരണം നമുക്ക് കുറേ ലിമിറ്റേഷൻസുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ചെറിയ കുട്ടികളിൽ നമുക്ക് അധികം ചെയ്യാൻ പറ്റില്ല. അതിൽ തന്നെ കുറേ കാറ്റഗറീസ് ഉണ്ട്. ഇപ്പോൾ വലിയ, ഇപ്പോൾ ഒരു മിഡിൽ ഏജിലുള്ള ഒരാൾ വന്നു, അല്ലെങ്കിൽ ഒരു 20+ വന്നു, അയാൾക്ക് നമ്മൾ ചെയ്യണേനും, ഇപ്പോൾ വെറുതെ ഒരാൾ വരുമ്പോൾ നമുക്ക് അയാൾക്ക് ജസ്റ്റ് കയറി വന്നിട്ട് ഞാൻ മർമ്മം ചെയ്യാൻ പോവുകയാണ്, ഞാൻ കുറച്ച് പോയിൻറ്റ്സ് നിങ്ങളുടെ ബോഡിയിലൊന്ന് പ്രസ് ചെയ്ത് തരാം എന്ന് പറഞ്ഞ് നമുക്കവരെ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് കുറച്ച് തലങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് അങ്ങനെയാണ് ശരിക്കും നമ്മൾ എടുക്കുക. ശരിക്കും നമുക്കിപ്പോൾ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റം ആണെങ്കിൽ, ഇപ്പോൾ സൺ നടക്കുന്നുണ്ട്, പ്ലാനറ്റ്സ് ചുറ്റുമുണ്ട്, ഗ്രഹങ്ങൾ ചുറ്റുമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ റിവോൾവ് ചെയ്യണേനുമൊക്കെ ഒരു ഒരു ഫോഴ്സ് ഉണ്ട്. അതൊരു പ്രകൃതി നിയമമാണ്, അതൊരു ഫോഴ്സ് ഉണ്ട്. അപ്പോൾ അത് അതുപോലെ നമ്മുടെ ശരീരത്തിലും കുറച്ച് സ്ഥലങ്ങളുണ്ട്, ഫോഴ്സ് ഉള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ ഫോഴ്സ് ഉള്ള സ്ഥലങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമ്മൾ കറക്റ്റായിട്ട് പ്രഷർ കൊടുത്തില്ലെങ്കിൽ അത് കുറച്ച് വേറെ പ്രോബ്ലംസ് ഉണ്ടാക്കാം. അതുകൊണ്ടാണ് ഈ മർമ്മശാസ്ത്രത്തിനെ നമ്മൾ ചില സമയത്ത് അബദ്ധങ്ങളും പറ്റുന്നത്, കുറച്ച് ആരോപണങ്ങളും ഒക്കെ വരുന്നത്.
ഞാൻ ആദ്യം ഒരുപക്ഷെ തുടങ്ങാൻ വേണ്ടി ചോദിച്ചതാണ്, അപ്പോൾ നാട്ടിൽ കാണുന്നത് പോലെയുള്ള ആരെങ്കിലും ചെയ്യുന്ന മർമ്മ ചികിത്സയല്ല, മറിച്ച് ഇവിടെ കൃത്യമായിട്ടുള്ള ഓസ്ട്രേലിയയിൽ ഒരു സംവിധാനമുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ? അംഗീകരിക്കാനുള്ള ഒരു സംവിധാനമുണ്ട്.
എക്സാക്ട്ലി. അത് എന്താണെന്ന് വെച്ചാൽ, കറക്റ്റ് ആയിട്ട് ഓസ്ട്രേലിയൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം തന്നെയാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇവിടെ അതിനുള്ള യോഗ്യതകൾ, ക്വാളിഫിക്കേഷൻസ് അങ്ങനെ കൃത്യമായി ഇവിടെ ചെയ്യുന്നുണ്ടോ, സർക്കാർ അംഗീകരിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ടോ?
ഇവിടെ ആക്ച്വലി അംഗീകൃതമാണ് മർമ്മ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൾക്കാർ ഇതിനെ റിഫ്ലെക്സോളജി ആയിട്ടും അക്യുപ്രഷറായിട്ടും അക്യുപഞ്ചറായിട്ടും കുറച്ച് പേര് ചൈനീസ് മെഡിസിനായിട്ടും ഒക്കെ താരതമ്യപ്പെടുത്തുന്നുണ്ട്. ഇത് സെയിം ആണ്, ഇതല്ലെങ്കിൽ ഇതും ഇതും ഈക്വലൻ്റ് ആണ് എന്ന് പറയാറുണ്ട്. ശരിക്കും ഇതിന് വ്യത്യാസം ഉണ്ട്. നമ്മൾ ശരിക്കും നമ്മുടെ ശാസ്ത്രത്തിൽ പറയണത് 107 മർമ്മം ഉണ്ട് എന്നാണ്,
107
മനുഷ്യ ശരീരത്തിലുണ്ട് എന്നാണ് പറയണത്. ഇതിൻ്റെ തന്നെ പല പല ഡിവിഷൻസ് ഉണ്ട്. ഈ 107 മർമ്മങ്ങളും പല പല ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തനതായ രീതിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഈ മർമ്മം ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് മർമ്മസൂത്രം എന്ന് പറഞ്ഞ അഗസ്തീയ മർമ്മശാസ്ത്രം എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോരോ മർമ്മത്തിനുള്ള ഗുണങ്ങളുണ്ട്, അത് എന്തോരം പ്രഷറിൽ നമ്മൾ ഇത് ചെയ്യണം. അതുമല്ല, ഇപ്പോൾ ഒരാൾ കൈവേദനയായിട്ട് വന്നു, അപ്പോൾ ചിലപ്പോൾ അയാൾക്ക് കൈവേദനയുടെ കോസ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ചിലപ്പോൾ അതിൻ്റെ കൂടെ മരുന്നുകളും ഉണ്ടാവും. അതിൻ്റെ കൂടെ അയാൾ എലിജിബിൾ ആണെങ്കിൽ മാത്രം അയാൾക്ക് മർമ്മം കൊടുക്കുകയുള്ളൂ. ഈ എന്താ, ഇൻഡിക്കേഷൻസും കോൺട്രാഇൻഡിക്കേഷൻസും കുറച്ചുണ്ട് ഇതിൽ. അതുകൂടാതെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇവിടെ വരുന്നത് ദേശം കാലം എന്ന് പറഞ്ഞൊരു ഫാക്ടറാണ് ഇവിടെ വരുന്നത്. എന്ന് വെച്ചാൽ, നമ്മൾ നാട്ടിൽ കൊടുക്കണ സെയിം മെഡിസിൻ അതേ മെഡിസിൻ ഇവിടെ കൊടുക്കാൻ പറ്റില്ല.
ഞാൻ അതിലേക്ക് വരാം, എനിക്കിത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, അതിലേക്ക് വരാം. എന്തായാലും പക്ഷേ ഇപ്പോൾ പറഞ്ഞപ്പോഴും എനിക്ക് വ്യക്തമാകാത്ത ഒരു കാര്യം എന്താണ് മർമ്മം എന്നുള്ളതാണ്. ഇപ്പോൾ ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് പോയിൻറ്സ് എന്നുള്ളതാണ് പറയുകയുണ്ടായിരുന്നെങ്കിൽ ആദ്യം, പക്ഷെ എന്താണ് മർമ്മം എന്നുണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ച് ഞാൻ ചോദിക്കാനുള്ള കാരണം, നമ്മൾ നാട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ നാട്ടിലെ കളരിപ്പയറ്റിലാണ് നമ്മൾ മർമ്മത്തിൻ്റെ കാര്യം ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. അത് തന്നെ കേൾക്കുന്നപ്പോൾ ഒരുപാട് കഥകളുമുണ്ട്. മർമ്മത്തിൽ തൊട്ട് കഴിഞ്ഞാൽ ഒരാളെ പൂർണ്ണമായും നിശ്ചലമാക്കാൻ കഴിയും. അതേ മർമ്മങ്ങൾ തന്നെയാണോ ഇതിൽ ഉപയോഗിക്കുന്നത്? എന്താണ് ഈ മർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
ആദ്യം തന്നെ തെറ്റിദ്ധാരണയെന്ന് തുടങ്ങാം. ശരിക്കും നമ്മുടെ ശാസ്ത്രത്തിൽ പറയണത്, സംസ്കൃതം ഒരു ശ്ലോകമുണ്ട്, മാരയതി ഇതി മർമാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാറ്റ് വിച്ച് കിൽസ് ഇസ് മർമ്മ എന്നാണ് പറയണത്. നമ്മളതിനെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. പക്ഷേ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തെറാപ്യൂട്ടിക് ഇതിൽ വരുമ്പോൾ ഇത് ഒരു ഡയഗ്നോസ്റ്റിക് ടൂളും കൂടിയാണ്. നമുക്ക് ചില ഇപ്പം നാഡി ചികിത്സ എന്ന് പറയും, നാഡി തൊട്ടുനോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഏത് ദോഷം. ഇപ്പോൾ ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കുട്ടികൾ വരെ പറയും വാദപിത്ത കഫമാണ് ആയുർവേദം എന്ന് പറയും. അപ്പോൾ നാഡി തൊട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഏത് ദോഷത്തിനാണ് അവിടെ എന്താണ് ഇംബാലൻസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓരോരോ മർമ്മ പോയിൻറ്സ് ഉണ്ട്, അതൊരു ഡയഗ്നോസ്റ്റിക് ടൂള് വരെയാണ്. നമുക്കതിൽ നിന്ന് അനലൈസ് ചെയ്യാൻ പറ്റും എവിടെയാണ് ഇംബാലൻസ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു നടുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാൽമുട്ട് വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാലില് ഇപ്പോൾ നമ്മുടെ ലോവർ ലിംബിൽ കുറച്ച് മർമ്മങ്ങളുണ്ട്, ജാനു അണി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മർമ്മങ്ങളുണ്ട്. ചിലപ്പോൾ അതിൻ്റെ തകരാറുകൊണ്ട് മാത്രമാവണം എന്നില്ല, ചിലപ്പോൾ അത് വേറെ കോസസ്സും ഉണ്ടാവാം. ഇനി മർമ്മം എന്താന്ന് കറക്റ്റായിട്ട് ഇത് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ കുറച്ച് ഏരിയാസിൽ ഫോഴ്സ് ഉള്ളൊരു കുറച്ച് ഏരിയാസ് ഉണ്ട്. അതുപോലെ ഈ ഫോഴ്സ് ഉള്ള ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അനാറ്റമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസാണ്. അപ്പോൾ ആ ഏരിയാസിനെ നമ്മൾ കറക്റ്റായിട്ട് പ്രഷർ ഇത് കൊടുത്തിട്ട് അതിനെ ചികിത്സിക്കുമ്പോൾ അത് മർമ്മ ചികിത്സയായിട്ടും, ആ പോയിൻസ് തന്നെ നമ്മൾ വേറെ രീതിയിൽ തൊടുമ്പോൾ അത് ഒരു ഡയഗ്നോസ്റ്റിക്, ഇവർക്ക് എന്താണ് അസുഖം എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയും ചെയ്യണു. ഇനി ഇത് നമ്മൾ കറക്റ്റായിട്ടാണ് ചെയ്യണമെങ്കിൽ നമുക്ക് റിസൾട്ട് ഇമ്മീഡിയറ്റ്ലി വരും. അതുപോലെ തെറ്റായിട്ടാണ് നമ്മൾ, അതാണ് ഈ വ്യാജ ഇത് എന്ന് നമ്മുടെ നാട്ടിൽ തന്നെ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് വരില്ല.
എങ്ങനെയാണ് ഈ ഒരു മർമ്മ ചികിത്സ പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ ഈ പറയുന്ന ഓരോ മർമ്മ പോയിന്റുകളിൽ പ്രത്യേക തരത്തിലുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ശരീരത്തിൽ സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഇതൊരു ചികിത്സ എന്ന രീതിയിൽ ഉപകരിക്കുന്നത്?
ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കുറച്ചുനേരം മുമ്പ് പറഞ്ഞു, നമ്മുടെ ദോഷങ്ങളുടെ ഇംബാലൻസ് വരുമ്പോഴാണ്. ഇപ്പോൾ നമ്മൾ പറയും രോഗങ്ങൾ ഉണ്ടാവുന്നത് ദോഷവൈഷമ്യം അല്ലെങ്കിൽ ഇംബാലൻസ് വരുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ആരോഗ്യാവസ്ഥ വരുന്നത് ദോഷങ്ങൾ ഈക്വലായിട്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഈ പോയിൻസ് പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ മർമ്മം പ്രസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ ആയിരിക്കില്ല ഒബ്സ്ട്രക്ഷൻ ഉള്ളത്. ഈ നമ്മുടെ ഉള്ളിലുള്ള ഒബ്സ്ട്രക്ഷനെ അത് ക്ലിയർ ചെയ്യും എന്നുള്ളതാണ്. അതിനെ ഈ ഒബ്സ്ട്രക്ഷനെ നമുക്ക് പല രീതിയിൽ കാണാം. ചിലപ്പോൾ അത് ബ്ലഡ് ഫ്ലോ കറക്റ്റാക്കും എന്നായിരിക്കും. രണ്ടാമത്തേത് അത് ചാനൽസിനെ ക്ലിയർ ആക്കും. അതുമല്ല, നമ്മൾക്ക് ഇത്രയും കൂടി ഫ്ലെക്സിബിലിറ്റി കൂടും. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ റിസർച്ച് സ്റ്റഡി കൂടുതലും മർമ്മ ചികിത്സ സ്പോർട്സ് മെഡിസിനിൽ ഒരു പ്രിവെൻറ്റീവ് മെഡിസിനായിട്ട് നമ്മുടെ മർമ്മ ചികിത്സ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ശരിക്കും അവിടെ എന്താ പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്പോർട്സിൽ ഇപ്പോൾ ഇത് വരുമ്പോൾ പ്രിവെൻറ്റീവ് ആയിട്ട് വരുമ്പോൾ, ഒന്നില്ലെങ്കിൽ അവരുടെ ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ബ്ലഡ് വെസൽസിൻ്റെയും മസിൽസിൻ്റെയും ഒക്കെ സ്റ്റാമിന കൂട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര എഫക്റ്റീവ് ആണ്. അതുമല്ല, നമ്മൾ സാധാരണ ആയുർവേദം ഇപ്പോൾ പറയുമ്പോൾ ഉഴിച്ചിൽ പിഴിച്ചിൽ എന്ന് പറയും. നമുക്ക് അതിലൂടെയും അത് ചെയ്ത് കഴിഞ്ഞിട്ടും അത് അഗെയിൻ ഡിപ്പെൻഡൻ്റ് ആണ്. ചിലവർക്ക് അത് അതിലൂടെ ആയിരിക്കും നമ്മൾ മർമ്മം പ്രസ് ചെയ്യുക, ചിലവർക്ക് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിടയ്ക്ക് കുറച്ച് മർമ്മം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് അഗെയിൻ ഡിപ്പെൻഡൻ്റ് ആണ്. പക്ഷേ ബേസിക്കലി സ്രോതസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനലാണ് ശരിക്കും ആയുർവേദത്തിൽ പറയണത്. അപ്പോൾ ആ ചാനലിനെ ക്ലിയർ ആക്കണമെന്നുള്ളൊരു വിഷനാണ് ശരിക്കും ഇത് വരുന്നത്.
എന്തെല്ലാം തരത്തിലുള്ള രോഗങ്ങൾക്കാണ് ഈ മർമ്മ ചികിത്സ ഉപയോഗിക്കുന്നത്?
ഇപ്പോൾ കണ്ടുവരുന്ന കേസിൽ ഇപ്പോൾ അഗെയിൻ പറഞ്ഞു, ഇപ്പം നമുക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് വെച്ചാൽ, ഏത് ഇപ്പം ആളുടെ വയസ്സ് കാലം അങ്ങനെയൊക്കെ. നോർമലി റിസൾട്ടൊക്കെ കണ്ടുവരാറുണ്ട്, കാർപ്പൽ ടണൽ സിൻഡ്രോമിൽ കണ്ടുവന്നിട്ടുണ്ട്. അതുകൂടാതെ മൈഗ്രെയിൻ നന്നായിട്ട്, സൈനസൈറ്റിസ്, സെർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ്, സയറ്റിക്ക അതുപോലെയുള്ള കേസസിൽ കുറേ കൂടുതൽ കണ്ടുവരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും നെർവസ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള അതിലും അത്യാവശ്യം ചേഞ്ചസ് കണ്ടുവരുന്നുണ്ട്.
ഒരു അടിസ്ഥാന സംശയം ഈ മർമ്മത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മർമ്മ ചികിത്സയെക്കുറിച്ചുള്ളത്, മർമ്മ ചികിത്സയും അല്ലെങ്കിൽ ആയുർവേദത്തിലുള്ള മറ്റു പല ചികിത്സാ രീതികളും എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ചതാണ്, അന്നുള്ള ഈ സ്ക്രിപ്ചേഴ്സിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോഴും തുടർന്ന് വരുന്നത്. അതിൽ നിന്നാണല്ലോ അറിവുകൾ കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് കാലം മാറിയിരിക്കുന്നു, നമ്മുടെ ജീവിതശൈലി മാറിയിരിക്കുന്നു, പുതിയ പുതിയ ഒരുപാട് രോഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ആ പഴയ അറിവുകൾ വച്ച് ഇപ്പോഴും ചികിത്സിക്കാമെന്ന് പറയുന്നതിൽ ഒരല്പം അതിശയോക്തിയില്ലേ?
പഴയ അറിവുകൾ വച്ച് ഇപ്പോൾ പ്രാക്ടിക്കലി നമുക്ക് പഴയ ഇത് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ശാസ്ത്രത്തിൽ പറയണത് എല്ലാം ഇവിടെ ചിലപ്പോൾ അവൈലബിൾ ആവണം എന്നില്ല, ആ സെയിം ഇത് തന്നെ അവൈലബിൾ ആവണം എന്നില്ല. പക്ഷേ ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ കുറേ റിസേർച്ചുകൾ വരുന്നുണ്ട്. കുറേ കാര്യങ്ങൾ നമ്മുടെ യുക്തിപരമായ ചിന്ത എന്ന് പറയും, നമ്മളിപ്പോൾ ഈ പെർട്ടിക്കുലർ മരുന്ന് ഈ കണ്ടീഷനിൽ ഇൻഡിക്കേറ്റഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പൊതുവെ ആയുർവേദത്തിനുള്ളൊരു സൗന്ദര്യം അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ കുറേ യുക്തി ചികിത്സ, യുക്തിപരമായിട്ടുള്ള ചികിത്സ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്റ്റൈലിലിപ്പോൾ ഒരാളുടെ പ്രകൃതി കണ്ടിട്ട്, അല്ലെങ്കിൽ അയാളുടെ ദേഷ്യം, അയാൾ എവിടെ നിന്നാണ്, അയാളുടെ വയസ്സെന്താണ്, അയാളുടെ ജീവിത ശൈലി എന്താണ്, അയാളുടെ മനസ്സിൻ്റെ ഇതെന്താണ്, അവിടെ ബോഡിയും മൈൻഡും റിലേറ്റഡ് ആണ്, അതൊക്കെ വച്ചിട്ട് ഒരു ആയുർവേദ ഡോക്ടർ യുക്തിപരമായിട്ട് ചിന്തിച്ചിട്ട് കുറച്ച് ഓൾട്ടറേഷൻ അവിടെ ഇത് ചെയ്യും. ആ യുക്തിപരമായിട്ടുള്ളൊരു അപ്രോച്ച് അത് യുണീക്കാണ് ആയുർവേദത്തിന്. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ പഴയ ശാസ്ത്രത്തിൽ നിന്നും എടുക്കും. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കണ ഈ അഗസ്തീയ മർമ്മശാസ്ത്രമാണെങ്കിലും മർമ്മസൂത്രമാണെങ്കിലും ഇതിൽ പറഞ്ഞിരിക്കണ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു മർമ്മ ചികിത്സ വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ബാൻഡേജ് കിട്ടും. അപ്പോൾ ബാൻഡേജ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ബാൻഡേജ് കെട്ടണം, അതൊന്ന്. രണ്ട്, നിങ്ങളുടെ ആഹാരക്രമങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്താഹാരം കഴിച്ചാൽ നിങ്ങൾ ഓക്കെ ആവും, എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം. അതുകൂടാതെ ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ബാൻഡേജ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഏത് സമയത്താണ് ഇത് റിമൂവ് ചെയ്യേണ്ടത്, റിമൂവ് ചെയ്യുമ്പോൾ എങ്ങനെ റിമൂവ് ചെയ്യണം, എങ്ങനെ കൈവയ്ക്കണം. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന കുറച്ച് പോയിൻസുകളുണ്ട്. അത് നമ്മുടെ രീതിയിൽ എന്തോരം പ്രായോഗികമായിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെ നമ്മൾ പോസിബിൾ വേസിൽ നമ്മൾ കുറച്ച് ഓൾട്ടറേഷൻസൊക്കെ ഇവിടെ എവിടെ വളർത്തും.
ചോദിച്ചാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, പുതിയ ഒരുപാട് രോഗങ്ങളുണ്ട്, പണ്ട് കാലത്തില്ലായിരുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. അപ്പോൾ അതിലേക്കും മർമ്മ ചികിത്സ കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ, അതെങ്ങനെയാണ് സാധിക്കുന്നത്?
അത് അഗൈൻ ഈ ദോഷങ്ങളുള്ളതുകൊണ്ടാണ് സാധിക്കണതെന്ന് വെച്ചാൽ ഈ അസുഖങ്ങൾ കുറേ ഇപ്പോൾ വിവിധ തരമായിട്ട് അസുഖങ്ങൾ ഉണ്ടാവും. നമ്മുടെ ശാസ്ത്രത്തിൽ ഇതായിട്ട് പറയേണ്ടത് നമ്മൾക്ക് ഏതൊരു രോഗത്തിനെയും നെയിം ചെയ്യണം എന്ന് ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ രോഗത്തിൻ്റെ എന്താ ഇതെന്ന് അറിയണം എന്ന് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ നമുക്കതിലെ ഏത് എന്താണ് അവിടെ ഇംബാലൻസ്, പേരറിയണതല്ല ഇമ്പോർട്ടൻ്റ്, അവിടെ എന്താണ് ഇംബാലൻസ് വന്നിരിക്കണത്, എങ്ങനെ ചികിത്സിക്കാം, അവിടെയാണ് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു പുതിയതായിട്ടുള്ളൊരു രോഗം വന്നു കഴിഞ്ഞാലും മർമ്മ ചികിത്സയ്ക്ക് അവിടെ പ്രാധാന്യമുണ്ട്. പക്ഷേ അഗൈൻ ഈ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്.
പക്ഷേ അതിനുവേണ്ടി ഏത് തരത്തിലുള്ള റിസർച്ചാണ്, ഏത് തരത്തിലുള്ള ഗവേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്, എന്തെങ്കിലും തരത്തിൽ അങ്ങനെ പുതിയ പഠനങ്ങൾ ഗവേഷണങ്ങളെല്ലാം നടക്കുന്നുണ്ടോ മർമ്മ ചികിത്സാ രംഗത്ത്?
മർമ്മ ചികിത്സാ രംഗത്ത് ഇപ്പോൾ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കുറേ വൈദ്യന്മാർ, ഇപ്പോൾ ചിലവർ നാട്ടുവൈദ്യം എന്ന് പറയും, അവരുടെ രീതിയിലായിട്ട് കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതിപ്പോൾ ഓരോരുത്തർ പ്രൊമോട്ട് ചെയ്ത്, ചിലവർ റിസർച്ച് സ്റ്റഡി ആയിട്ടും, ചിലവർ പല പല കോളേജസിൽ ഇപ്പോൾ PhD തീസീസായിട്ട് കുറേ പേര് ഇറക്കുന്നുണ്ട്. അങ്ങനെ കുറേ പ്രമുഖ വൈദ്യന്മാർ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നുണ്ട്.
ഓക്കെ. പക്ഷേ ഈ ഒരു ആധുനിക വൈദ്യശാസ്ത്രവുമായി അല്ലെങ്കിൽ അലോപ്പതിക് വൈദ്യശാസ്ത്രവുമായി അതിൻ്റെ സാങ്കേതിക വിദ്യകളുമായി എത്രത്തോളം ഒരുമിച്ച് പോകുന്നുണ്ട്? പ്രത്യേകിച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇപ്പം പറഞ്ഞതുപോലെ സയാറ്റിക് ആണെങ്കിലും അല്ലെങ്കിൽ സെർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ് ആണെങ്കിലും ഇവിടെ സ്കാനിങ് അങ്ങനെയുള്ള എക്സ്റേ സ്കാനിങ് അങ്ങനെയുള്ള ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അത്തരം ഈ ഡയഗ്നോസിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ, സങ്കേതങ്ങൾ മർമ്മ ചികിത്സയിൽ ഉപയോഗിക്കാറുണ്ടോ, അതിൻ്റെ പ്രയോജനം ലഭ്യമാക്കാറുണ്ടോ?
നമ്മൾ ശരിക്കും ചെയ്യാറുള്ളത് ചില കേസിൽ നമുക്ക് സ്പൈൻ ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം മനസ്സിലാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് എന്താണെന്ന്. പക്ഷേ ഒരു കൺഫർമേഷൻ ടൂളായിട്ട് മിക്കപ്പോൾ എൻ്റെ കേസിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. കൺഫർമേഷൻ ടൂളായിട്ട് അവിടെ നെസസറി ആണെങ്കിൽ അവരോട് പറയാറുണ്ട് എക്സ്റേ വേണം, എക്സ്റേ ഇതുണ്ട് എന്ന് പറയാറുണ്ട്.
നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയ ഒരു വിഷയത്തിലേക്ക് തന്നെ പോകാൻ തോന്നുന്നു, ഓസ്ട്രേലിയയിൽ എത്രത്തോളം ഇത് കഴിയുന്നുള്ളൊരു കാര്യം. അപ്പോൾ പറയുകയുണ്ടല്ലോ കാലദേശ വ്യത്യാസങ്ങളുടെ കാര്യം പറയുകയുണ്ടായല്ലോ, എത്രത്തോളം ഈ ഒരു മർമ്മ ചികിത്സാ രീതി, ആയുർവേദത്തിൻ്റെതായിട്ടുള്ള രീതികൾ ഇവിടെ അത് നടപ്പാക്കാൻ സാധിക്കുന്നുണ്ട്? പ്രായോഗികമായിട്ട്?
ദേശകാലം എന്ന് പറയുമ്പോൾ മരുന്നുകളിൽ ആദ്യം ഔഷധത്തിലേക്ക് വരികയാണെങ്കിൽ നാട്ടിൽ കൊടുക്കണ കുറേ മരുന്നുകൾ, ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ കാർപ്പൽ ടണൽ സിൻഡ്രോമിന് നമ്മൾ കൊടുക്കണ മരുന്ന് ഒരു സീരീസ് മരുന്നുകളുണ്ടാവും. പക്ഷേ അത് തന്നെ നമുക്ക് ഇവിടെ ആ സെയിം മരുന്ന് തന്നെ ഇവിടെ കൊടുത്തു എന്ന്, അത് അവൈലബിലിറ്റിയുടെയും ഇതിൻ്റെ അല്ല, അത് അഗെയിൻ ദേശം, കാലം, വയസ്സ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പറ്റില്ല. കാരണം ചിലപ്പോൾ ഈ ഇപ്പോൾ ഓസ്ട്രേലിയയിലെ അറ്റ്മോസ്ഫിയറിന് ഈ മരുന്ന് ഇവിടെ വർക്ക് ചെയ്തു എന്ന് വരില്ല, അപ്പോൾ അതിനെ ഓൾട്ടർ ചെയ്യേണ്ടി വരും. അവിടെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ശരിക്കും വരുന്നത്. അതുമല്ല, ഇവരുടെ വയസ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇവരുടെ എങ്ങനെയാണ് ഇവരുടെ ആക്ടിവിറ്റി ലെവൽ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാം വച്ചിട്ട് ദേശകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചികിത്സയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്.
എന്തായാലും ഓസ്ട്രേലിയ കാര്യം ചോദിക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു കൃത്യമായ ചികിത്സാ സംവിധാനമുണ്ടല്ലോ, ഇപ്പോൾ മെഡിക്കെയർ പ്രകാരമുള്ള സംവിധാനം, പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ്, അങ്ങനെയുള്ള എല്ലാം ഉള്ളൊരു രാജ്യമാണ്. അപ്പോൾ ഇവിടെ അത്തരം സംവിധാനങ്ങളിൽ ഈ മർമ്മ ചികിത്സ, ആയുർവേദം പ്രത്യേകിച്ചും, അല്ലെങ്കിൽ അതിൽ മർമ്മ ചികിത്സ എടുത്തു പറയുകയാണെങ്കിൽ എത്രത്തോളം അംഗീകൃതമാണ്, അതിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ടോ?
തീർച്ചയായിട്ടും പ്രൈവറ്റ് ഹെൽത്ത് ഫണ്ട് അപ്രൂവ്ഡ് ആണ്. പക്ഷേ ഏത് കവറാണ് എടുത്തിരിക്കണമെന്നുള്ളത് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ബൂപ്പ, HCF അതുപോലത്തെ ഉള്ള പ്രൈവറ്റ് ഹെൽത്ത് ഫണ്ട് അപ്രൂവ്ഡ് ആണ്, എടുത്തിരിക്കണ കവറിലാണ് അതിൽ.
മെഡിക്കെയർ സംവിധാനത്തിൽ ഏതെങ്കിലും തരത്തിൽ
കിട്ടുന്നുണ്ടോ? മെഡിക്കെയർ ഇല്ല.
ഇല്ലല്ലേ, ഓക്കെ.
പ്രൈവറ്റ് ഹെൽത്ത് ഫണ്ട് ആണ് കൂടുതലും ഇത് ചെയ്യുന്നത്.
തീർച്ചയായും. എന്തായാലും ഒരുപാട് തെറ്റിദ്ധാരണ ഉള്ളൊരു മേഖലയാണ് മർമ്മ ചികിത്സ, അല്ലെങ്കിൽ മർമ്മങ്ങൾ എന്ന് പറയുന്നത്. അതേക്കുറിച്ച് എന്തായാലും SBS
വളരെ ഒരു ചെറിയൊരു ടോക്കാണ്. കാരണം മർമ്മം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ശരിക്കും നമ്മൾ പറയണത് സർജറിയിലെ ശല്യതന്ത്രം എന്നാണ് സർജറിയെ പറയണത്. ശല്യതന്ത്രത്തിലെ അർദ്ധഭാഗമാണ് മർമ്മം എന്നാണ്. എന്ന് വെച്ചാൽ മർമ്മം അത്യാവശ്യം അറിഞ്ഞു കഴിഞ്ഞാൽ മർമ്മം അറിയാവുന്ന, കുറച്ചെങ്കിലും അറിയാവുന്ന ഒരാൾക്ക് സർജറിയിലെ ഹാഫ് ഭാഗം ഇത് ചെയ്തു എന്നാണ് സുശ്രുതൻ എന്ന് പറയും, ഫാദർ ഓഫ് സർജറി പറയണത്. അപ്പോൾ അങ്ങനെ ഒരു ശാസ്ത്രം ഭയങ്കര ഒരു എക്സ്പാൻഡഡ് സയൻസ് ആണ്. അപ്പോൾ അതിനെ ഷോർട്ടായിട്ട് മാക്സിമം
നമ്മുടെ മലയാളികൾ, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പറഞ്ഞു വിശദീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. വളരെയധികം നന്ദി ഡോക്ടർ നിഖില വേണുഗോപാൽ, SBS മലയാളം സ്റ്റുഡിയോയിൽ എത്തിയതിനും ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിനും.
താങ്ക് യു. നമസ്കാരം.
Enjoy more stories in your language by visiting sbs.com.au.